2022 ജൂലൈ 31 ഞായറാഴ്ച കേരളകൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് ആർ സ്മിതാദേവി. വെങ്കയ്യ നായിഡുവിന്റെ രാഷ്ട്രീയ വാനപ്രസ്ഥം ചതുരംഗം പങ്ക്തിയിൽ അഡ്വക്കേറ്റ് എ ജയശങ്കർ എഴുതുന്നു. ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് സമാഗതമായി. ഓഗസ്റ്റ് 6 തിരഞ്ഞെടുപ്പ് ദിനത്തിൽ തന്നെ ഫലപ്രഖ്യാപനം ഉണ്ടാകും. രാജസ്ഥാനിലെ മുതിർന്ന ബിജെപി നേതാവും പശ്ചിമബംഗാളിൽ ഗവർണറുമായിരുന്ന ജഗദീപ് ധർക്കറാണ് എൻഡിഎ സ്ഥാനാർത്ഥി. മുൻ കേന്ദ്രമന്ത്രി മാർഗരറ്റ് ആൽവ യുപിഎ സ്ഥാനാർത്ഥിയും. ലോക്സഭയിലെയും രാജ്യസഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ചേർന്നാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. എൻഡിഎയ്ക്ക് ഇലക്ടറൽ കോളേജിൽ കേവല ഭൂരിപക്ഷം ഉള്ളതിനാൽ ധൻഖറുടെ വിജയം സുനിശ്ചിതമാണ്. ഭരണഘടനയും പ്രോട്ടോകോളും പ്രകാരം ദ്വിതീയ പൌരനാണ് ഉപരാഷ്ട്രപതി. രാജി, മരണം, കുറ്റവിചാരണ തുടങ്ങിയ കാരണത്താൽ രാഷ്ട്രപതി സ്ഥാനമൊഴിഞ്ഞാൽ ആ ചുമതല വഹിക്കേണ്ടയാളാണ് ഉപരാഷ്ട്രപതി. രാജ്യസഭയുടെ ചെയർമാൻ കൂടിയാണ് ഉപരാഷ്ട്രപതി. സഭാ നടപടികൾ നിയന്ത്രിക്കാൻ പാർലമെന്ററി പരിചയവും മെയ്വഴക്കവും അനിവാര്യമാണ്. ഔദ്യോഗിക കാലാവധി അവസാനിക്കുന്നതോടെ ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു ദേശീയ രാഷ്ട്രീയത്തിൽ അപ്രസക്തനാകും. ഏതെങ്കിലും സംസ്ഥാനത്ത് ഗവർണറോ വിദേശരാജ്യത്ത് അംബാസിഡറോ ആകാനാവില്ല. സജീവ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചുവരവും സാധ്യമല്ല. നിർബന്ധിത വാനപ്രസ്ഥമാണ് നായിഡുവിനെ കാത്തിരിക്കുന്നത്. അവിഭക്ത മദ്രാസ് സംസ്ഥാനത്തിന്റെ ഭാഗമായിരുന്ന ആന്ധ്രയിലെ നെല്ലൂർ ജില്ലയിലാണ് വെങ്കയ്യ നായിഡുവിന്റെ ജന്മദേശമായ ചവടപാലം. ആർഎസ്എസിലും വിദ്യാർത്ഥി പരിഷത്തിലും കൂടിയാണ് രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചത്. 1972 ജയ് ആന്ധ്ര പ്രക്ഷോഭത്തിൽ സജീവമായിരുന്നു. 1973 ആന്ധ്ര സർവകലാശാല യൂണിയൻ ചെയർമാനായി. 1974 ജയപ്രകാശ് നാരായണന്റെ ഛാത്ര സംഘർഷ സമിതിയുടെ കൺവീനറായി. 1978 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആന്ധ്രയിൽ ഇന്ദിരാ തരംഗം ആഞ്ഞടിച്ചപ്പോഴും ജനതാ പാർട്ടി ടിക്കറ്റിൽ നായിഡു ഉദയഗിരിയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു. 1980 ഭാരതീയ ജനതാ പാർട്ടി രൂപീകൃതമായപ്പോൾ അതിൽ ചേർന്നു. പാർട്ടിയുടെ നിയമസഭാ കക്ഷി നേതാവായി. 1983 കോൺഗ്രസിന്റെ കുത്തക തകർന്നു. തെലുങ്കുദേശം ആന്ധ്രാപ്രദേശിൽ വിജയപതാക പാറിച്ചു. അപ്പോഴും ഉദയഗിരി സീറ്റ് നായിഡു നിലനിർത്തി. സംസ്ഥാനത്തെ ഏറ്റവും ജനപിന്തുണയുള്ള ബിജെപി നേതാവായി. 1985 ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി. 1988 പ്രസിഡന്റുമായി. 1993 പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറിയായി. തെലുങ്കിനു പുറമെ തമിഴും കന്നഡയും ഇംഗ്ലീഷും ഹിന്ദിയും ഒഴുക്കോടെ സംസാരിക്കാൻ കഴിവുണ്ട്. അങ്ങനെ ദേശീയ നേതൃത്വത്തിനും നായിഡു പ്രിയങ്കരനായി. പാർട്ടിയുടെ ദേശീയ വക്താവായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. 1998 കർണാടകത്തിൽ നിന്ന് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 2000 വാജ്പേയി അദ്ദേഹത്തെ ഗ്രാമവികസന വകുപ്പിന്റെ ചുമതലയോടെ ക്യാബിനറ്റ് മന്ത്രിയാക്കി. 2002 പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനായി. 2004 വരെ തൽസ്ഥാനത്ത് തുടർന്നു. 2014 നരേന്ദ്രമോദി മന്ത്രിസഭ യിൽ പാർലമെന്ററി കാര്യവും ഭവന നിർമ്മാണവും നഗരവികസനവുമായിരുന്നു നായിഡുവിന്റെ വകുപ്പുകൾ. 2016 വാർത്താവിതരണ പ്രക്ഷേപണ വകുപ്പിന്റെ ചുമതല കൂടി ലഭിച്ചു. 2017 കേന്ദ്രമന്ത്രിയായി തുടരാനാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അന്ന് പാർട്ടി അധ്യക്ഷനായിരുന്ന അമിത്ഷായും അദ്ദേഹത്തെ ദ്വിതീയ പൌരനാക്കാൻ തീരുമാനിച്ചു. നായിഡുവിന് വഴങ്ങേണ്ടി വന്നു. 2014 നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി അധികാരമേൽക്കുമ്പോൾ ലാൽകൃഷ്ണ അദ്വാനിയായി അടുത്ത രാഷ്ട്രപതിയെന്നാണ് ബിജെപിയോട് അടുത്ത വൃത്തങ്ങൾ കരുതിയത്. ഭാരതീയ ജനസംഘത്തെയും പിന്നീട് ഭാരതീയ ജനതാ പാർട്ടിയെയും പ്രതിസന്ധി ഘട്ടങ്ങളിൽ കരകയറ്റിയ നേതാവായിരുന്നു അദ്വാനി. അദ്ദേഹമാണ് രാമജന്മഭൂമി പ്രശ്നം ആളിക്കത്തിച്ചതും അയോധ്യയിലേക്ക് രഥയാത്ര നടത്തിയതും. 1984 വെറും 2 സീറ്റിൽ ഒതുങ്ങിയ ബിജെപിയെ 1989 80 സീറ്റിലെത്തിച്ചതും 1991 ആകുമ്പോഴേക്കും 120 ഉയർത്തിയതും അദ്വാനിയായിരുന്നു. പക്ഷേ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ കുപ്രസിദ്ധമായ ജെയിൻ ഹവാല അപവാദം ഉയർന്നു. സുരേന്ദ്രനാഥ ജെയിന്റെ ഡയറിയിൽ അദ്വാനിയുടെ പേരുമുണ്ടായിരുന്നു. അതേ തുടർന്ന് പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെച്ചു. 1996 അദ്വാനി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ല. അങ്ങനെ വാജ്പേയി വീണ്ടും പാർട്ടി നേതൃത്വം ഏറ്റെടുക്കുകയും കാലാന്തരത്തിൽ പ്രധാനമന്ത്രിയാവുകയും ചെയ്തു. അദ്വാനി രണ്ടാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെട്ടു. ഗുജറാത്ത് കലാപത്തെ തുടർന്ന് നരേന്ദ്രമോദിയുടെ മുഖ്യമന്ത്രി സംസ്ഥാനം തുലാസിലായപ്പോൾ അദ്വാനിയാണ് അദ്ദേഹത്തെ രക്ഷിച്ചതും ഒരവസരം കൂടി നൽകിയതും. 2013 ആകുമ്പോഴേക്കും നരേന്ദ്രമോദി സർവശക്തനായി, അദ്വാനി തഴയപ്പെട്ടു. അദ്ദേഹത്തിന് പ്രധാനമന്ത്രിയാകാനായില്ല. പഴയ ഉപകർത്താവിനോടുള്ള നന്ദി സൂചകമായി 2017 അദ്ദേഹത്തെ രാഷ്ട്രപതിയാക്കുമെന്നായിരുന്നു കരുതിയത്. പക്ഷേ അതുണ്ടായില്ല. പട്ടികജാതിക്കാരനെന്ന പരിഗണനയാൽ തീരെ അപ്രശസ്തനായിരുന്ന രാംനാഥ് കോവിന്ദിനെയാണ് ബിജെപി രാഷ്ട്രപതി സ്ഥാനത്തേക്ക് ഉയർത്തിയത്. അദ്വാനിയും ജോഷിയും മാർഗനിർദ്ദേശ മണ്ഡൽ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. അദ്വാനിയോട് ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന നേതാക്കൾ സുഷമ സ്വരാജ്, അരുൺ ജെയ്റ്റ്ലി, അനന്തകുമാർ, വെങ്കയ്യ നായിഡു എന്നിവരായിരുന്നു. ആദ്യത്തെ മൂന്ന് പേരും മരണപ്പെട്ടു. നായിഡുവിനെ കേന്ദ്രമന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കാനാണ് ഉപരാഷ്ട്രപതിയാക്കി ഉയർത്തിയത്. ഉപരാഷ്ട്രപതിമാരെ അടുത്ത ടേമിൽ രാഷ്ട്രപതിയാക്കി ഉയർത്തുകയാണ് കീഴ്വഴക്കം. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, ഡോക്ടർ സക്കീർ ഹുസൈൻ, വി വി ഗിരി, ആർ വെങ്കിട്ടരാമൻ, ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മ, കെ ആർ നാരായണൻ എന്നിവരൊക്കെ അപ്രകാരം ഉയർത്തപ്പെട്ടവരാണ്. വെങ്കയ്യ നായിഡുവിന്റെ കാര്യത്തിലും കീഴ്വഴക്കം പാലിക്കപ്പെടുമെന്നാണ് കരുതിയത്. മാത്രമല്ല, അദ്ദേഹത്തിന് 73 വയസ്സേ ആയിട്ടുള്ളൂ. ബിജെപിയിൽ കേന്ദ്രമന്ത്രിമാർക്കും സംസ്ഥാന മുഖ്യമന്ത്രിമാർക്കും നിശ്ചയിച്ചിട്ടുള്ള ഉയർന്ന പ്രായപരിധി 75 വയസ്സാണ്. അതിനുശേഷമാണ് സാധാരണ ഗവർണറായോ ഉപരാഷ്ട്രപതി, രാഷ്ട്രപതി മുതലായ അത്യുന്നത പദവിയിലേക്കോ ഉയർത്തപ്പെടുക. രാജ്യസഭാ ചെയർമാൻ എന്ന നിലയിൽ 5 വർഷം സ്തുത്യർഹമായ സേവനമാണ് വെങ്കയ്യ നായിഡു കാഴ്ചവച്ചത്. ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാ അംഗങ്ങൾക്കും അദ്ദേഹം തുല്യപരിഗണന നൽകി. നന്നായി സംസാരിച്ചവരെ അഭിനന്ദിച്ചു. തെക്കേ ഇന്ത്യക്കാരൻ, പിന്നാക്ക സമുദായക്കാരൻ എന്നീ പരിഗണനകളും നായിഡുവിന് അനുകൂലമായിരുന്നു. ഇതൊക്കെയായിട്ടും രാഷ്ട്രപതി സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ പരിഗണിച്ചില്ല. അപ്പോഴും 2012 ഹമീദ് അൻസാരിക്ക് എന്ന പോലെ ഇത്തവണ വെങ്കയ്യ നായിഡുവിനും ഉപരാഷ്ട്രപതി സ്ഥാനത്ത് രണ്ടാമതൊരു അവസരം നൽകുമെന്ന പ്രതീക്ഷ അസ്ഥാനത്തായി. സൌമ്യനും മിതഭാഷിയുമായ നായിഡുവിന്റെ സ്ഥാനത്ത് ക്ഷിപ്രകോപിയും ശാഠ്യക്കാരനുമായ ജഗദീപ് ധൻഖർ. ഉപരാഷ്ട്രപതിയാകുമ്പോൾ രാജ്യസഭാ നടപടികൾ എങ്ങനെയാകുമെന്ന് കാത്തിരുന്നു കാണാം. നരേന്ദ്രമോദി സർവശക്തനാവുകയും സർവാധികാരങ്ങളും അദ്ദേഹത്തിൽ കേന്ദ്രീകരിക്കുകയും പാർലമെന്റിലോ പുറത്തോ അദ്ദേഹത്തെ എതിർക്കാൻ ആരുമില്ലാതാവുകയും ചെയ്തതുകൊണ്ടാണ് അദ്വാനിയെപ്പോലെ വെങ്കയ്യ നായിഡുവും തഴയപ്പെട്ടത്. കഴിവോ പ്രാപ്തിയോ ഇല്ലാത്തതുകൊണ്ടല്ല, പ്രായം അധികരിച്ചതുകൊണ്ടുമല്ല വെങ്കയ്യ നായിഡു രാഷ്ട്രീയ വാനപ്രസ്ഥത്തിന് നിർബന്ധിതനായ